Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ റീത്തിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12 അധ്യായം 57 മുതൽ 13 അധ്യായം 9 വരെയുള്ള വാക്യങ്ങൾ. പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദുരിതം. ഇന്നത്തെ സുവിശേഷത്തിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ക്രിസ്തുവിന്റെ കാലത്ത് പലസ്തീനായുടെ ഗവർണറായിരുന്ന പീലാത്തോസ് ജറൂസലേം നഗരത്തിനുവേണ്ടി ശീലോഹായിൽ ബൃഹത്തായ ഒരു ശുദ്ധജല സംഭരണി പണിയിക്കുവാൻ ഉത്തരവിട്ടു. പദ്ധതിയുടെ നടത്തിപ്പിന് ദേവാലയത്തിലെ നേർച്ചപ്പണമെടുത്ത് ചെലവഴിക്കാനും അയാൾ തീരുമാനിച്ചു. തങ്ങൾക്ക് ഉപകാരപ്രദമായൊരു പദ്ധതിക്ക് വേണ്ടിയാണെങ്കിലും നേർച്ചപ്പണം ദൈവാരാധനയ്ക്കുള്ളതാണെന്നും അത് മറ്റു കാര്യങ്ങൾക്കുപയോഗിക്കുന്നത് ദൈവദോഷമാണെന്നും കരുതിയ യഹൂദർ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. എന്നാൽ റോമാക്കാരനും വിജാതീയനുമായ പീലാത്തോസിന്റെ മുന്നിൽ ഈ വാദമുഖങ്ങൾ വിലപ്പോയില്ല. പട്ടാളശക്തി ഉപയോഗിച്ച് അയാൾ നേർച്ചപ്പണം കൈവശപ്പെടുത്തി. പ്രതിരോധം സംഘടിപ്പിച്ചവരെ പീലാത്തോസ് വാളിനിരയാക്കി. ഇങ്ങനെ ഗലീലിയായിൽ ബലിയർപ്പണം നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രക്തം കൂടിക്കലർന്ന വാർത്ത കേട്ട് പീലാത്തോസിന്റെ ശുദ്ധജല പദ്ധതിയെ യഹൂദർ മനസാ ശപിച്ചു. ഇതിനിടെ ശീലോഹായിൽ ജലസംഭരണി പണിതുകൊണ്ടിരുന്ന 18 ജോലിക്കാർ ഗോപുരമിടിഞ്ഞുവീണ് കൊല്ലപ്പെട്ടു. ദേവാലയത്തിലെ നേർച്ചപ്പണമെടുത്തതിന് കിട്ടിയ ദൈവശിക്ഷയാണിതെന്ന് യഹൂദർ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. ദൈവശിക്ഷ എന്ന ഈ വ്യാഖ്യാനത്തിന് കൂടുതൽ പിൻബലവും അംഗീകാരവും കിട്ടുമെന്നുള്ള ഉറപ്പോടെ ആയിരുന്നിരിക്കണം ആയിടെ ഉണ്ടായ പ്രസ്തുത രണ്ട് ഭയാനക സംഭവങ്ങളിലേക്ക് യഹൂദ പ്രമാണികൾ ക്രിസ്തുവിന്റെ ശ്രദ്ധ ക്ഷണിച്ചത്. എന്നാൽ യഹൂദരുടെ ഇടയിൽ അന്നുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലാണ് ക്രിസ്തു മറുപടി പറഞ്ഞത്, പ്രതികരിച്ചത്. ശക്തമായ ഭാഷയിലും അസന്നിഗ്ധമായും ക്രിസ്തു ഇങ്ങനെ പ്രസ്താവിച്ചു. ബലിയർപ്പണ സമയത്ത് പീലാത്തോസ് ഗലീലിയരെ വധിച്ചത് അവർ മറ്റെല്ലാ ഗലീലിയരെക്കാളും പാപികളായിരുന്നതുകൊണ്ടല്ല. അതുപോലെ തന്നെ ശീലോഹായിൽ ഗോപുരമിടിഞ്ഞു വീണ് 18 പേർ മരണമടഞ്ഞത് അവർ അന്ന് ജെറൂസലേത്ത് വസിച്ചിരുന്ന എല്ലാവരെയും കാൾ പാപികളായിരുന്നതും കൊണ്ടല്ല. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ സംഭവിക്കും, നിങ്ങളും ഇതുപോലെ നശിക്കും. അനുദിന ജീവിതത്തിൽ ക്രിസ്തു ഏവരെയും മാനസാന്തരത്തിന്റെ വഴികളിലേക്ക് ക്ഷണിക്കുകയാണ്. സഹോദരങ്ങളുമായി ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുവാൻ ക്രിസ്തു ഏവരെയും വിളിക്കുകയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് താങ്ക് യു, നന്ദി എന്നും ഐ എം സോറി, ഞാൻ ഖേദിക്കുന്നു എന്നൊക്കെ. ഈ രാത്രിയിൽ ഞാൻ ഖേദിക്കുന്നു സർ, പലതിനെയും ഓർത്ത് ഖേദിക്കുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ രാത്രിയിൽ എന്റെ ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ച അപരിചിതനെ നിസ്സംഗമായൊരു നോട്ടം നോക്കി ഒഴിവാക്കി വീട്ടിലേക്ക് പോയതുൾപ്പെടെ പലതിനെയും ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. എനിക്കറിയാം ഈ വഴിയിലൂടെ ഒടുവിലത്തെ ബസ്സും പോയി കഴിഞ്ഞു എന്ന്. ആരുടെയോ വളരെ പ്രിയപ്പെട്ട ഒരാൾ, ആരോ അയാൾക്കു വേണ്ടി അത്താഴമൂട്ടി വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നുണ്ടാകും. രാത്രിയിൽ പെയ്തിറങ്ങുന്ന ഇടവപ്പാതി മഴയെ ഭയന്നു നിന്ന ആ മനുഷ്യൻ എന്തു ചെയ്തിട്ടുണ്ടാവണം? വിധിയെ പഴിക്കുന്നതോടൊപ്പം അയാൾ എന്നെയും ശപിച്ചു കാണും. ഓർത്താൽ ചെറിയതെങ്കിലും ഒക്കെ ഖേദിക്കേണ്ട കാര്യങ്ങളാണ്. സുവിശേഷത്തിൽ ഇന്ന് നാം ധ്യാനിക്കുന്ന പശ്ചാത്താപം എന്ന ചിന്തയിൽ അനുദിന ജീവിതത്തിൽ സഹോദരങ്ങളുമായുള്ള അനുരഞ്ജനത്തെക്കുറിച്ചാണ് ക്രിസ്തു പ്രതിപാദിക്കുന്നത്. ദേവാലയത്തിൽ വച്ച് ദൈവവുമായി രമ്യതപ്പെടുന്നതിനു മുൻപ് സഹോദരങ്ങളുമായി നിന്റെ ജീവിത വഴികളിൽ രമ്യത പ്രാപിക്കാതെ പോവുകയാണെങ്കിൽ അത് നിനക്ക് ദുരന്തങ്ങൾക്ക് വഴിതെളിക്കുമെന്നാണ് ക്രിസ്തു താക്കീത് നൽകുന്നത്. സാമാന്യ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന നാം ദൈവത്തിന്റെ ദിവസം തിരിച്ചറിയാത്തതും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള വ്യവസ്ഥയായ സഹോദരങ്ങളുമായുള്ള രമ്യത കൈവരിക്കാത്തതും എന്തുകൊണ്ടാണ്? അനുരഞ്ജനമാണ്, മെഥനോയ്യ, മാറ്റം, ഹൃദയത്തിലുള്ളൊരു മാറ്റം അഥവാ ജീവിതത്തിൽ ഒരു യു ടേൺ ആണ് നമുക്ക് ആവശ്യം. ഇതുവരെ സഞ്ചരിച്ച ദിശയിൽ നിന്നുമുള്ള പിന്തിരിയലാണ് ഇത്. ഇതുവരെ ഞാൻ സഞ്ചരിച്ച ദിശയോട് വിട ചൊല്ലി ഒരു പിന്മടക്കത്തിന് തയ്യാറാവുകയാണ് മെഥനോയ്യ അഥവാ പശ്ചാത്താപം. ഒരു വ്യക്തി ചെയ്യുന്ന പാപകർമ്മത്തിന്റെ ഫലമാണ് അവന് നേരിടുന്ന ദുരിതങ്ങളും കഷ്ടതകളും യാതനകളും എന്ന വിശ്വാസം യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്നു. എന്നാൽ ഈശോ അവരുടെ ഈ അന്ധവിശ്വാസത്തെ അപ്പാടെ തള്ളിക്കളയുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്നു. ജന്മന കുരുടനായിരുന്നൊരു മനുഷ്യനെ കണ്ടിട്ട് ശ്ലീഹന്മാർ ചോദിച്ചു, കർത്താവേ, ഈ മനുഷ്യൻ കുരുടനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ? ക്രിസ്തു അപ്പോൾ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഒരിക്കലുമില്ല. ഒരു മനുഷ്യന്റെ ദുരിതങ്ങളും വേദനകളും അയാളുടെയോ അയാളുടെ മാതാപിതാക്കളുടെയോ പാപത്തിന്റെ ഫലമായിട്ടല്ല, പ്രത്യുത ദൈവത്തിന്റെ ശക്തി അയാളിലൂടെ വെളിപ്പെടാൻ വേണ്ടിയാണ്. ക്രിസ്തുവിനു മുൻപ് രൂപം കൊണ്ട ബുദ്ധമതം കർമ്മഫലത്തിലാണ് മനുഷ്യ ദുരിതങ്ങൾക്ക് കാരണം കണ്ടിരുന്നത്. എന്നാൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ, നിഷ്കളങ്കരായ പിഞ്ചോമനകൾ ശ്വാസം മുട്ടിമരിക്കുമ്പോൾ കർമ്മഫലത്തിന് അമ്പരന്ന് നിൽക്കേണ്ടി വരുന്നു. ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും ഭൂകമ്പവും ഇടിമിന്നലും അഗ്നിബാധയും റോഡപകടവും വിമാനാപകടവും കർമ്മഫലങ്ങളില്ലാത്ത പിഞ്ചുകുഞ്ഞുങ്ങളെ ഒഴിവാക്കുന്നില്ലല്ലോ. ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഏതു വ്യക്തിക്കും ക്ലേശങ്ങളും ദുരിതങ്ങളും അനുഭവപ്പെടാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദുരന്തങ്ങൾ ജീവിതത്തിൽ ആർക്കും സംഭവിക്കാം. അവയ്ക്ക് ഇരയാകുന്നവർ ഹതഭാഗ്യവാന്മാരാകണമെന്നില്ല. ജീവിച്ചിരിക്കുന്ന മറ്റാളുകളേക്കാൾ നിർഭാഗ്യവാന്മാരോ ദുഷ്ടരോ പാപികളോ ആയതിനാലുമല്ല അവർക്ക് ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. കാലത്തിന്റെ ഇത്തരത്തിലുള്ള സൂചനകൾ സ്വന്തം ജീവിതം നവീകരിക്കാൻ നമ്മെ സഹായിക്കണം എന്നാണ് ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. 12 പീയൂസ് പാപ്പായുടെ വാക്കുകളിൽ പാപബോധമില്ലായ്മയാണ് ഇന്നത്തെ പ്രതിസന്ധികൾക്ക് കാരണം. അകത്തൊരു ജീവിതം, പുറത്ത് മറ്റൊരു ജീവിതം. ക്രിസ്തു ഇങ്ങനെ പറയുന്നു, ശരീരത്തെ മാത്രം കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, എന്നാൽ ശരീരത്തെയും ആത്മാവിനെയും നിത്യനരകത്തിൽ നശിപ്പിക്കുന്നവരെ ഭയപ്പെടുവിൻ എന്ന്. ഭൂകമ്പവും അഗ്നിബാധയും ഇടിവാളും സാംക്രമിക രോഗങ്ങളുമെല്ലാം നമ്മുടെ ശരീരത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ. എന്നാൽ പാപമാകട്ടെ ശരീരത്തെയും ആത്മാവിനെയും നിത്യമായി നശിപ്പിക്കുന്നു. ഭൂമിയിൽ പാപം ബന്ധിക്കുവാനും അഴിക്കുവാനുമുള്ള അധികാരം, അതായത് പാപം പിടിക്കുവാനും പൊറുക്കുവാനുമുള്ള അധികാരമാണ് ക്രിസ്തു അപ്പസ്തോലന്മാർക്ക് നൽകിയത്. സഭയിൽ പാപമോചനത്തിനുള്ള ക്ലിപ്തമായ അധികാരമാണിത് സൂചിപ്പിക്കുന്നത്. സഭയുടെ അജപാലന ശുശ്രൂഷയുടെ കേന്ദ്രസ്ഥായി പാപമോചനവും അനുരഞ്ജനവുമാണ്. സഭ പരിപൂർണരുടെ കൂട്ടായ്മയല്ല, മറിച്ച് പാപികളുടെ സമൂഹമാണ്. ദൈവസ്നേഹത്തെ എന്നും എവിടെയും അംഗീകരിച്ചും ഏറ്റുപറഞ്ഞുകൊണ്ടും ക്രിസ്തുവിന്റെ കുരിശിനാൽ അനുദിനം അനുരഞ്ജിതമാവുകയും നവീകരിക്കപ്പെടുകയും ചെയ്യേണ്ട സമൂഹമാണ് സഭ. ദൈവീക ശക്തി സ്നേഹമാണ്. ക്രിസ്തുവിന്റെ കുരിശിൽ നിന്നും പ്രസരിച്ച സ്നേഹമാണത്. ക്രിസ്തുവിന്റെ കലവറയില്ലാത്ത കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും നിർധരിയാണത്. മനുഷ്യകുലത്തിന്റെ പാപങ്ങൾ ഇന്നും കഴുകിക്കളയുന്ന സ്നേഹനിർധരി. സ്വന്തം പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിങ്കലേക്ക് നാം ഓരോരുത്തരും തിരിയണം. പശ്ചാത്താപത്തിന്റെ വഴികളിലൂടെ ക്രിസ്തു നമ്മിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കുവാൻ അനുവദിക്കണം. ദൈവത്തിങ്കലേക്ക് തിരിയുന്ന ഓരോ വ്യക്തിയും ദൈവോന്മുഖമായ ജീവിതം നയിക്കുകയും സ്നേഹത്തിൽ വളർന്ന് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. സമയോചിതമായ മാനസാന്തരത്തിന് മാത്രമേ നിത്യനാശത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ ദുരന്തങ്ങൾ കാണുമ്പോൾ നാം നമ്മിലേക്ക് തന്നെ തിരിയണം. നമ്മുടെ സ്ഥിതി മറ്റുള്ളവരുടേതിൽ നിന്നും വ്യത്യസ്തമാണോ എന്ന് ചിന്തിക്കുന്നതും ഉചിതമായിരിക്കും. നഷ്ടപ്പെട്ട നാളുകളോർത്ത് നാം നിരാശരാകേണ്ടതില്ല. ദൈവം ക്ഷമാപൂർവം പാപിയുടെ മാനസാന്തരത്തിനായി കാത്തിരിക്കുന്നു. ആകയാൽ രോഗമോ ദുരിതമോ കഷ്ടപ്പാടോ വരുമ്പോൾ അവയുടെ അർത്ഥം ക്രിസ്തുവിന്റെ കുരിശിൽ നിന്ന് പഠിക്കുവാൻ പരിശ്രമിക്കാം. ക്രിസ്തു തിന്മയെ കീഴടക്കാൻ വേണ്ടി സഹിച്ചെങ്കിൽ അവിടുന്ന് നമുക്ക് പ്രത്യാശ വയ്ക്കാം. കാലത്തിന്റെ സൂചനകൾ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് പുതിയ മനുഷ്യരായി തീരാം. ദൈവത്തിന് നാം പ്രിയപ്പെട്ടവരാണ്, കാരണം എന്നെ ഞാനാക്കിയ ശില്പിയും എന്റെ ജീവിതത്തിന്റെ ഭാഗധേയവും അവിടുന്നാണ്. അവിടുത്തെ മുന്നിൽ നാം തുലോം നിസ്സാരരാണ് എന്ന കാര്യം വിസ്മരിക്കരുത്. നാമേവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്, മക്കളാണെന്ന ബോധ്യം എളിമയോടും പശ്ചാത്താപത്തിന്റെ മനോഭാവത്തോടും കൂടെ അനുദിന ജീവിതത്തിൽ വ്യാപരിക്കുവാനും സഹോദരങ്ങളോട് സ്നേഹത്തോട് പെരുമാറാനും നമ്മെ സഹായിക്കട്ടെ. എലിസബത്ത് രാജു ആലപിച്ച ഈ ഗാനം ഫാദർ ജോർജ് പുതുമനയുടെ വരികളാണ്. സംഗീതം ജെറി അമൽദേവ്. സീറോ മലബാർ രീതിയിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇതുവരെ ശ്രവിച്ചത്.